إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانة پٹا ستي وشواسيگل ستي وشواسينگل سرغتل وود لبکن اللنگل قطارم روم تندگل لبکن കാര്യങ്ങളാണ് നമ്മൾ രണ്ട് ഖുതുബകളിലായി വിശദീകരിച്ചു വന്നത്. 13 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 14-ാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇപ്രകാരം പറഞ്ഞത് കാണാം. നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള ഹദീസ് ആയിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഗുറഫ, തീർച്ചയായും സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്, ചില മുറികളുണ്ട്. യുറാ ളാഹിറുഹ മിൻ ബാത്തിനിഹ, അതിന്റെ പുറംഭാഗം ഉൾഭാഗത്തു നിന്ന് കാണപ്പെടും. വബാത്തിനുഹ മിൻ ളാഹിരിഹ, അതുപോലെ തന്നെ അതിന്റെ ഉൾഭാഗം പുറംഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്ന ഒരു തരം റൂമാണത്. അത്തരത്തിലുള്ള ചില റൂമുകൾ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പുറംഭാഗത്തു നിന്ന് അതിന്റെ ഉൾഭാഗം കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഉൾഭാഗത്തിൽ നിന്ന് അതിന്റെ പുറംഭാഗവും കാണാൻ സാധിക്കുന്ന പ്രത്യേക തരം ചില റൂമുകൾ സ്വർഗത്തിലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ രൂപം എപ്രകാരമാണെന്ന് അത് കൃത്യമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കുക സാധ്യമല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലുള്ള സജ്ജീകരണങ്ങൾ അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ, സുഖാനുഭൂതികൾ ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ, നമ്മുടെ കൽബ് കൊണ്ട് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ വിശദീകരിച്ചു തരികയാണ്. അത്തരത്തിൽ ചില റൂമുകൾ സ്വർഗത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു, ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ള സഹാബിയാണ്, അദ്ദേഹം റസൂലിനോട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ഈ സ്വർഗത്തിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ റൂമുകൾ, ഈ മുറികൾ ആർക്കുള്ളതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അലാനൽ കലാമ വഅതഅമ അത്തആമ വബാത ലില്ലാഹി ഖായിമൻ വന്നാസു നിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറഞ്ഞു, ലിമൻ അലാനൽ കലാമ, സംസാരം സൗമ്യമാക്കിയവന്, അതുപോലെ തന്നെ സംസാരം നല്ല രൂപത്തിൽ നടത്തിയ ആൾക്ക് ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറഞ്ഞു. വഅതഅമ അത്തആമ, അതുപോലെ തന്നെ ഭക്ഷിപ്പിച്ചവന്, ഭക്ഷണം നൽകിയവന്, വബാത ലില്ലാഹി ഖായിമൻ വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ തഹജ്ജുദ് നമസ്കരിച്ച വ്യക്തിക്കാണ്. ഇങ്ങനെ മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിന്റെ തന്നെ മറ്റു റിവായത്തിൽ കാണാം, വഅഫ്ഷസ്സലാം, സലാം വ്യാപിപ്പിച്ചവന്, സലാം വർദ്ധിപ്പിച്ചവന് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു റിവായത്തിൽ കാണാം, വഅദാമസ്സിയാം വതാബഅസ്സിയാം, സുന്നത്തായിട്ടുള്ള നോമ്പുകൾ വർദ്ധിപ്പിച്ചവൻ, അത് സ്ഥിരമായി സുന്നത്തായിട്ടുള്ള നോമ്പുകൾ സ്ഥിരമാക്കിയവന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ മൂന്ന് റിവായത്തുകൾ എടുത്തു പരിശോധിച്ചാൽ മൊത്തം 5 ഗുണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, 5 ഗുണങ്ങളുള്ള ആളുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്നാമതായി പറഞ്ഞത്, ലിമൻ അലാനൽ കലാമ, സംസാരത്തിൽ ലീലത്ത് കാണിച്ചവൻ, സംസാരത്തിൽ റിഫ്ക് കാണിച്ചവൻ, സൗമ്യതയും ലാളിത്യവും സംസാരത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അതാബൽ കലാം, മറ്റൊരു റിവായത്തിൽ കാണാം, സംസാരം നന്നാക്കിയവന്, അവന്റെ സംസാരം നല്ല രൂപത്തിലായിരിക്കും. അവന്റെ നാവ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് അവൻ അതിനെ ഉപയോഗിക്കുക. അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഒരുപാട് കേട്ട് മനസ്സിലാക്കിയ വിഷയമാണ് നാവിന്റെ വിപത്തുകൾ. നാവ് അള്ളാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മാത്രമേ ആ അനുഗ്രഹം അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. എത്ര ഹദീസുകളും ആയത്തുകളുമാണ് നാവിനെ സൂക്ഷിക്കുന്നതുമായി വന്നിട്ടുള്ളത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് സംസാരം നന്നാക്കിയവൻ, സംസാരത്തിൽ ലാളിത്യവും സൗമ്യതയും ഉള്ളവൻ, നല്ല രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ, സംസാരിക്കുന്നതെല്ലാം ഖൈറായ രൂപത്തിലായിട്ടുള്ള സംസാരമായി. ഒരു സത്യവിശ്വാസിയുടെ സംസാരം എന്ന് പറഞ്ഞാൽ അവൻ സംസാരിക്കുന്നതിൽ ഖൈർ ഉണ്ടായിരിക്കണം. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ് മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ നല്ലത് പറയട്ടെ, ഖൈർ പറയട്ടെ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സത്യവിശ്വാസിയുടെ സംസാരം അത് ഗുണമുള്ളതായിരിക്കണം, എന്തെങ്കിലും ഫായിദയുള്ള വർത്തമാനമായിരിക്കണം സത്യവിശ്വാസിയുടെ നാവിൽ നിന്ന് വരേണ്ടത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ആ സംസാരം തന്നെ നല്ല രൂപത്തിൽ, വളരെ സൗമ്യത നിറഞ്ഞ രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹദീസിൽ രണ്ടു രൂപത്തിൽ വന്നിട്ടുണ്ട്, സംസാരം അത് സൗമ്യമാക്കുക, അതുപോലെ തന്നെ സംസാരം നന്നാക്കുക. ചിലപ്പോൾ സംസാരം നല്ല സംസാരമായിരിക്കും, നല്ല കാര്യമായിരിക്കും പറയുന്നുണ്ടാകുക, പക്ഷെ സംസാരത്തിന്റെ ശൈലി വ്യത്യാസമുണ്ടാകും. ലീനത്തോടുകൂടി റിഫ്കോടുകൂടിയുള്ള സംസാരം ആളുകൾക്ക് ആകർഷണീയത ഉണ്ടാക്കുന്ന, ആളുകൾക്ക് ഇഷ്ടം കൂട്ടുന്ന, ആളുകൾ ആകർഷിക്കുന്ന ഒരു സ്വഭാവമാണ് നല്ല രൂപത്തിൽ സംസാരിക്കുക. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഏറ്റവും സൗമ്യതയോടുകൂടി സംസാരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന്റെ ശ്രേഷ്ഠത ഇപ്രകാരം പറഞ്ഞത് കാണാം. റസൂലുള്ള പറഞ്ഞു, ഇന്ന മിൻ മൂജിബാതിൽ മഗ്ഫിറ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം നിർബന്ധമാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് നിർബന്ധമാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ബദല സലാം, സലാം നിർവഹിക്കുക, സലാം പറയുക എന്നുള്ളതും. വഹുസ്നൽ കലാം, നല്ല സംസാരം, നല്ല സംസാരവും അതുപോലെ തന്നെ സലാം പറയുക എന്നുള്ളതും മഗ്ഫിറത്തിനെ നിർബന്ധമാക്കുന്ന, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംസാരം നന്നാക്കുക, സംസാരിക്കുന്നത് വളരെ സൗമ്യതയോടുകൂടി, വളരെ വിനയത്തോടുകൂടിയുള്ള സംസാരമായിരിക്കണം. നാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം നമ്മൾ മുമ്പ് ഇവിടെ ഖുതുബയിൽ വിശദീകരിച്ചതാണ്. മുഹമ്മദ് ഇബ്നു വാസിഅ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വചനം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു, ഹിഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഹിഫ്ളുൽ ലിസാനി അഷദ്ദു അലന്നാസ് മിൻ ഹിഫ്ളി ദീനാരി വദ്ദിർഹം. നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന്മാർക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എത്രത്തോളം മിൻ ഹിഫ്ളി ദീനാരി വദ്ദിർഹം, ദിർഹം അതുപോലെ തന്നെ ദീനാർ സൂക്ഷിക്കുന്നതിനേക്കാൾ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് സമ്പത്തുണ്ട്, നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അത് സൂക്ഷിക്കുന്നതിനേക്കാൾ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ള കാര്യം. നമ്മുടെ സമ്പത്ത്, നമ്മുടെ കയ്യിലുള്ള കുറച്ച് പണം നമ്മൾ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുക, അതിനെ സൂക്ഷിക്കുക, അതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് നാവിനെ സൂക്ഷിക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ നാവ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രത്യേകം ചില റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ഒന്നാമത്തെ കാര്യം സംസാരം നന്നാക്കിയവന് എന്നാണ്. രണ്ടാമത് റസൂലുള്ള പറഞ്ഞത് അത്അമത്തഅം, ഭക്ഷിപ്പിച്ചവന്, ഭക്ഷണം നൽകിയവന്, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച കാര്യമാണ്. പ്രത്യേകിച്ചും സാധുക്കളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, ദരിദ്രന്മാർ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. മാത്രമല്ല സൽക്കരിക്കുക, ഭക്ഷണം യഥേഷ്ടമുള്ളവരെ തന്നെ പ്രത്യേകം വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിക്കുക, അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതും പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ പ്രകാരം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്തു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. വഅത്ഇമു ത്വആം, അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷിപ്പിക്കണം. വസല്ലു വന്നാസു നിയാം, അതുപോലെ തന്നെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നമസ്കരിക്കണം, തഹജ്ജുദ് നമസ്കരിക്കണം. തദ്ഖുലൂനൽ ജന്നത ബിസലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, അതുപോലെ തന്നെ തഹജ്ജുദ് നമസ്കരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് തദ്ഖുലൂനൽ ജന്നത ബിസ്സലാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല മനുഷ്യന്മാരുടെ ഗുണമായിക്കൊണ്ട് സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ് വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറ. അവർ ഭക്ഷിപ്പിക്കുന്നവരാണ്. ആരെ? അവർക്ക് ഭക്ഷണത്തോട് പ്രിയമുള്ളതോടൊപ്പം അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. അവർ ഭക്ഷണം ധാരാളമുള്ളവരല്ല, അവർക്ക് ഭക്ഷണത്തോട് പ്രിയമുള്ളതോടൊപ്പം അവർ സാധുക്കൾക്ക് അതുപോലെ തന്നെ യതീമുകൾക്ക് ബന്ധനസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് എന്ന് സത്യവിശ്വാസികളെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു തആല സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഖിയാറുകും മൻ അത്അമ അത്അം, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിക്കുന്നവനാണ്, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ആളുകളെ സൽക്കരിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വലിയ പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് പ്രമാണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പരിചയമുള്ള ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയുക്രിം ദൈഫഹു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലിയുക്രിം ദൈഫഹു, അവന്റെ അതിഥിയെ അവൻ ആചരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിഥിയെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് അവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് സാധുക്കൾക്ക് കൊടുക്കുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്, പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ യഥേഷ്ടമുള്ളവർക്കും ഭക്ഷണം കൊടുക്കുന്നതിന് പുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞു ഇത്ആമു ത്ആമി വഹുവ മിനൽ ആജാതിൽ ജമീലത്ത് ജമീലത്തിൽ ലത്തി ഇംതാസ ബിഹൽ അറബു അലാ ഗൈരിഹി മിനൽ ഉമം, ഭക്ഷിപ്പിക്കുക എന്നുള്ള കാര്യം അറബികളെ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു നല്ല സ്വഭാവമാണ്, നല്ല ശീലമാണ്. അറബികൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അവർ അറിയപ്പെട്ടവരാണ്. അറബികൾ അങ്ങനെയായിരുന്നു മുമ്പ് തന്നെ. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറയുന്നു സുമ്മ ജാഅൽ ഇസ്ലാം, പിന്നീട് ഇസ്ലാം വന്നു വഅക്കദ ദാലിക അയ്യുമാ തൗകീദ്, എന്നിട്ട് അറബികൾ ക്കിടയിലുള്ള ഈ സ്വഭാവത്തെ ഇസ്ലാം ഒന്നുകൂടി ശക്തി കൂട്ടിക്കൊണ്ട് അതിന് പ്രത്യേകം പുണ്യം പഠിപ്പിച്ചുകൊണ്ട് അതിന് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാം കടന്നു വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറബികൾ പ്രത്യേകം, അറബികളുടെ സ്വഭാവം മുമ്പും ഇപ്പോഴും ആ വിഷയത്തിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ വലിയ പ്രാധാന്യം കാണിക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് വസല്ല ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നമസ്കരിക്കുക, തഹജ്ജുദ് നമസ്കരിക്കുക, രാത്രി നമസ്കാരം. അതിന്റെ ശ്രേഷ്ഠത വിശദീകരിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഒരു ഖുതുബയോടെ പറഞ്ഞിട്ടുണ്ട്. ഖിയാമുൽ ലൈലിന്റെ ശ്രേഷ്ഠത ഒരുപാട് ഹദീസുകളിൽ അതുപോലെ തന്നെ ആയാത്തുകളിൽ വന്നിട്ടുണ്ട്. അഫ്ളു സ്വലാത്തി നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാ രാത്രിയിലെ നമസ്കാരമാണ്, നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിന് പ്രത്യേകം രാത്രി നമസ്കരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നിഅമ റജുലു അബ്ദുല്ലാ, അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, ലൗ കാന യുസല്ലി മിനൽ ലൈൽ, അദ്ദേഹം അവൻ രാത്രി നമസ്കരിച്ചിരുന്നുവെങ്കിൽ അവൻ അബ്ദുള്ള എത്ര നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, അവൻ രാത്രി നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നന്മയുടെ വിഷയത്തിൽ മുബാദറത്ത് കാണിക്കുന്ന ധൃതി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട സഹാബിയാൻ. പിന്നീട് അദ്ദേഹം ഒരിക്കലും തഹജ്ജുദ് നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. റസൂലുള്ള പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അലൈക്കും ബിഖിയാമിൽ ലൈൽ, റസൂലുള്ള പറഞ്ഞിട്ടുള്ള മറ്റൊരു ശ്രേഷ്ഠത, നിങ്ങൾ രാത്രി നമസ്കാരം നിർവഹിക്കണം, ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഇന്നഹു ദഅബു സാലിഹീൻ, അത് നല്ല മനുഷ്യന്മാരുടെ ശീലമാണ്, സാലിഹികളുടെ ശീലമാണ്. ഫഇന്നഹു ദഅബു സാലിഹീന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള സാലിഹുകളായിട്ടുള്ള നല്ല മനുഷ്യന്മാരുടെ സ്വഭാവമാണത്. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബികും, അത് നിങ്ങളുടെ റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ്. രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. വമഖ്ഫറത്തുൻ ലിസ്സയ്യിആത്ത്, അതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള തിന്മകൾ അത് ഇല്ലാതെയാക്കാൻ അത് കാരണമാകും. വമൻഹാത്തുൻ ലിൽഇസ്മി, അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന കാര്യമാണ്, തിന്മയിൽ നിന്ന് നാം അകറ്റുന്ന കാര്യമാണ് രാത്രി നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ് പ്രകാരമാണ്, വഅലം അന്ന ശറഫൽ മുഅ്മിൻ, നീ മനസ്സിലാക്കണം സത്യവിശ്വാസിയുടെ ഷറഫ്, മഹത്വം, ഖിയാമുഹു ബില്ലൈൽ, രാത്രിയിൽ അവന്റെ നമസ്കാരമാണ്. ഒരു സത്യവിശ്വാസിയുടെ ഷറഫ് എന്ന് പറഞ്ഞാൽ, അവന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ, അത് അവന്റെ രാത്രിയിലുള്ള നമസ്കാരമാണ്, എന്ന് തഹജ്ജുദ് നമസ്കാരമാണ്, അല്ലെങ്കിൽ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിയെണീറ്റ് നമസ്കരിക്കുമ്പോഴുള്ള അതിന്റെ പേരാണ്. മൊത്തത്തിൽ രാത്രി ഖിയാമുല്ലൈൽ, രാത്രി നമസ്കാരം, അതിന്റെ ശ്രേഷ്ഠതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് സത്യവിശ്വാസിയുടെ ഷറഫാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിനെ നല്ല ദാസന്മാരുടെ വിശേഷണം പറഞ്ഞെടുത്തു, ഇബാദുർ റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർളി ഹൗന വഇദ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവർ രാത്രി കഴിച്ചു കൂട്ടുക, നമസ്കരിച്ചുകൊണ്ടാണ് അവർ രാത്രി കഴിച്ചു കൂട്ടുക എന്ന് അല്ലാഹുവിനെ നല്ല അടിമകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് പ്രത്യേകം ഹദീസിൽ കാണാം. അതുപോലെ തന്നെ രാത്രി നമസ്കരിക്കുന്നവന് അല്ലാഹുവിനെ മഹബ്ബത്ത് ഉണ്ട്, അല്ലാഹു അവനോട് ചിരിക്കും, അല്ലാഹു അവനെ കൊണ്ട് സന്തോഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, സലാസതുൻ യുഹിബ്ബുഹുമുല്ലാഹു അസ്സ വജല്ല, മൂന്ന് വിഭാഗം ആളുകൾ അല്ലാഹു തആല ഇഷ്ടപ്പെടും. വയദ്ഹഖു ഇലൈഹിം, അവരിലേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹു ചിരിക്കും. വയസ്തബ്ശിറു ബിഹിം, അവരെ കൊണ്ട് അല്ലാഹു സന്തോഷിക്കും. മൂന്ന് വിഭാഗം ആളുകൾ അല്ലാഹു തആല സന്തോഷിക്കുന്ന, അല്ലാഹു തആല ചിരിക്കുന്ന, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകൾ. അതിലൊരു വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദീ ലഹും മറ്അതുൻ ഹസ്ന, അവന് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണുണ്ട്, അവന് സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയുണ്ട്. വഫിറാശുൻ ലയ്യിനുൻ ഹസൻ, അവന് കിടക്കാൻ നല്ല സുഖ, നല്ലൊരു വിരിപ്പും അവനുണ്ട്, അവന് കിടന്നുറങ്ങാൻ പറ്റിയൊരു സൗകര്യമുണ്ട്, അവന് അവന്റെ കൂടെ കിടക്കാൻ നല്ല സുന്ദരിയായ ഭാര്യയുണ്ട്. പക്ഷേ ഫയഖൂമു മിനൽ ലൈൽ, എന്നിട്ടും അവന് ഉറങ്ങാനുള്ള സാഹചര്യമുണ്ട്, സൗകര്യമുണ്ട്, ഒപ്പം കിടക്കാൻ നല്ല സുന്ദരിയായ ഭാര്യയുണ്ട്. പക്ഷേ ഫയഖൂമു മിനൽ ലൈൽ, അവൻ രാത്രിയിൽ എണീറ്റ് നമസ്കരിക്കുകയാണ്. ഫയദറു ശഹവതഹു, അവന്റെ വികാരം താൽക്കാലികമായി അവൻ നിർത്തിവെക്കുകയാണ്. ഫയദുഖുറുനി, അല്ലാഹു തആല പറയുകയാണ്, ഫയദുഖുറുനി വയുനാജീനി, അവൻ എന്നെ ഓർക്കുന്നു, എന്നെ സ്മരിക്കുന്നു, എന്നോട് അവൻ രഹസ്യ സംഭാഷണം നടത്തുന്നു. വലൌശ അറഖദ, അവന് ഉദ്ദേശിക്കുമായി, അവന് ഇഷ്ടമുണ്ടെങ്കിൽ അവന് കിടന്നുറങ്ങാമായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു, എന്നോട് മുനാജാത്ത് നടത്താൻ, എന്നെ ഓർക്കാൻ, അവന്റെ ശഹവത്ത്, അവന്റെ വികാരം, അവന്റെ ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് അവൻ നമസ്കരിച്ചു. അങ്ങനെയുള്ളയാളെ ഞാൻ ഇഷ്ടപ്പെടും, അവനിലേക്ക് നോക്കി ഞാൻ ചിരിക്കും, അവനെ കൊണ്ട് ഞാൻ സന്തോഷിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ഇതതിന്റെ ശ്രേഷ്ഠത, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ ഖിയാമുല്ലൈൽ, രാത്രി നമസ്കാരത്തിന് വന്നത് നമ്മൾക്ക് ഹദീസുകളിൽ കാണാം. അതാണ് മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണം. ഒരു 10 ആയത്ത് ഓതിട്ടെങ്കിലും നമ്മൾ രാത്രി നമസ്കരിക്കണം. 10 ആയത്ത് കൂടെ രാത്രി നമസ്കരിക്കുന്നതിന് വേറെ ശ്രേഷ്ഠതയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്ത് നമസ്കരിക്കുക രാത്രി. അതിനൊരു 10 ആയത്ത് ഓതുന്നുണ്ട്. 7 ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ ഉണ്ടാകും. വേറെ ഏറ്റവും ചെറിയൊരു സൂറത്ത് ഓതിയാൽ തന്നെ 10 ആയത്താകും. 10 ആയത്ത് ഓതിക്കൊണ്ട് ആരെങ്കിലും രാത്രി നമസ്കരിച്ചാൽ അവൻ ഗഫ്ലത്തിൽ നിന്ന് സുരക്ഷിതനാകും, അശ്രദ്ധയിൽ നിന്ന് സുരക്ഷിതനാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് നമ്മൾ ഓർക്കണം. ഏറ്റവും ചെറിയ ഒരു റക്അത്ത് എങ്കിലും നമ്മൾ രാത്രി നമസ്കരിക്കണം എന്നുള്ളത് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, വതാബ അസ്സിയാം, അല്ലെങ്കിൽ വഅജാമ അസ്സിയാം, സുന്നത്തായിട്ടുള്ള നോമ്പുകൾ അത് പതിവാക്കുക എന്നുള്ളതാണ്. എത്ര ശ്രേഷ്ഠതയാണ് നോമ്പിന് വന്നിട്ടുള്ളത്. റമദാൻ വർഷം റമദാൻ വരുന്ന സമയത്തിൽ പ്രത്യേകം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് നോമ്പിന്റെ ശ്രേഷ്ഠത. ഒരുപാട് ശ്രേഷ്ഠതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, അസ്സൗമു ജുന്ന, നോമ്പ് എന്ന് പറഞ്ഞാൽ അത് പരിചയാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, ഒരടിമ നരകത്തിൽ നിന്ന് അവൻ പരിചയായി സ്വീകരിക്കുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിചയായി സ്വീകരിക്കുന്നത് നോമ്പിനെയാണ്. നോമ്പ് പരിചയാണ്, നരകത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് നോമ്പെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അബു ഉമാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം കാണാം, അലൈക ബിസ്സൗം, നീ നോമ്പിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നീ നോമ്പെടുക്കണം. ഫഇന്നഹു ലാ മിത്ല ലഹു, അതിന് തുല്യമായിട്ട് ഒന്നുമില്ല എന്ന് അബു ഉമാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് കൊടുത്തിട്ടുണ്ട്. നോമ്പിന് തുല്യമായി ഫഇന്നഹു ലാ മിത്ല ലഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള നമ്മൾ കേട്ട് പരിചയമുള്ള ഹദീസാണ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് ഹറാമാക്കാത്ത, നോമ്പ് ഹറാമാക്കപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളിൽ നോമ്പ് ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളില്ലാത്ത ഏത് ദിവസത്തിൽ ഒരു നോമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുത്തൻ നോറ്റ് കഴിഞ്ഞാൽ, അത് സുന്നത്തായിട്ടുള്ള നോമ്പാണെങ്കിലും ഫർളായിട്ടുള്ള നോമ്പാണെങ്കിലും, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അകറ്റും അല്ലാഹു തആല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം നോമ്പെടുത്താലെ ശ്രേഷ്ഠതയാണ്, ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോമ്പുകാരനുള്ള പുണ്യം അല്ലാഹു തആല പ്രത്യേകം ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, അതിന് പുണ്യം കൊടുക്കുന്നതാണ്, അസ്സൗമുലി വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. അല്ലാഹു തആല അതിന് പ്രത്യേകം ഒരു പ്രതിഫലം കണക്കാക്കിയിട്ടില്ല. നോമ്പുകാരന്റെ പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലമാണ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള കർമ്മമാണ് നോമ്പ്. അത് പതിവാക്കിയവൻ അവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സ്വർഗത്തിൽ പ്രത്യേകം റൂമുകളുണ്ട്, മുറികളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അത് ആർക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ള നാലാമത്തെ കാര്യം ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അല്ലാഹു തആല അല്ലാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ജീവിച്ച് മരിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ. ഈ ഹദീസിൽ വന്നിട്ടുള്ള അഞ്ചാമത്തെ ഒരു കാര്യം, വഅഫ്ഷസ്സലാം, ഇഫ്ഷാഉസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കുക, തഹിയ്യത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അഭിവാദ്യം. എത്ര ശ്രേഷ്ഠതയാണ് അതിനുള്ളത്, അതിന്റെ മഹത്വം എത്രയാണ്! അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഈ തഹിയ്യത്ത് മനുഷ്യർക്ക് അള്ളാഹു തആല ശർഅക്കിയിട്ടുള്ളത്? അതിന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് എന്നാണ് നടന്നത്? അന്നാണ് അതിന്റെ തുടക്കം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച അന്നു മുതൽ തഹിയ്യത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അഭിവാദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന തഹിയ്യത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, ലമ്മ ഖലഖല്ലാഹു ആദമ, അള്ളാഹു തആല ആദമിനെ സൃഷ്ടിച്ചപ്പോൾ, വനഫഖ ഫീഹി റൂഹ, റൂഹ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് അല്ലാഹു തആല ഊതിയപ്പോൾ, അഫസ, അദ്ദേഹം തുമ്മി, ആദം അലൈഹി സ്വലാത്തു വസ്സലാം തുമ്മി. ഫഖാല അൽഹംദുലില്ലാ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ഉച്ചരിച്ച വാചകം അൽഹംദുലില്ലയാണ്. റസൂലുള്ളാഹി വിശദീകരിച്ചു, ഫഹമിദല്ലാഹ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുവാദപ്രകാരമാണ് അദ്ദേഹം ഹംദു പറഞ്ഞത്, അല്ലാഹുവിന്റെ അനുവാദപ്രകാരമാണ് അദ്ദേഹം തുമ്മിയപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫഖാല ലഹു റബ്ബുഹു, ആ സമയത്ത് റബ്ബ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് മറുപടി പറഞ്ഞു, യർഹമുകല്ലാ യാ ആദം, ആദമേ അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അല്ലാഹു തആല മറുപടി പറഞ്ഞു. എന്നിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയണേ, ഇദ്ഹബ് ഇലാ ഉലൈകൽ മലായിക ഇലാ മലഇ മിൻഹും ജുലൂസിൻ, അവിടെ ഇരിക്കുന്ന, അവിടെ കൂട്ടമായിരിക്കുന്ന മലക്കളുടെ അടുത്തേക്ക് നീ പോകണം. ഫഖുൽ അസ്സലാമു അലൈക്കും, എന്നിട്ട് അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറയണം. അങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറഞ്ഞപ്പോൾ മലായിക്കത്തുകൾ പറഞ്ഞു, വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാ എന്ന് മലക്കുകൾ തിരിച്ചു മറുപടി പറഞ്ഞു. സുമ്മ റജഅ ഇലാ റബ്ബിഹി, എന്നിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല പറയുകയാണ്, ഇന്ന ഹാദിഹി തഹിയ്യതുക വ തഹിയ്യതു ബനീക ബൈനഹും, ഇതാണ് നിന്റെ അഭിവാദ്യം തഹിയ്യത്ത്, അതുപോലെ തന്നെ വ തഹിയ്യതു ബനീക ബൈനഹും, നിന്റെ മക്കൾക്കിടയിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ പറയേണ്ട അഭിവാദ്യ വചനം ഇതാണ്, അസ്സലാമു അലൈക്കും, മറുപടി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആദ്യം, അല്ലാഹു തആല ആദമിനെ സൃഷ്ടിച്ച ദിവസം അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് തഹിയ്യത്തുൽ ഇസ്ലാം. അത്രയും പഴക്കമുള്ള ഒരു വലിയ ഇബാദത്താണ് സലാം പറയുക എന്നുള്ള കാര്യം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അതിന്റെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളെ നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, അവരോട് അനുവാദം ചോദിക്കുന്നത് വരെ, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് സലാം പറയുന്നത് വരെ നിങ്ങൾ അവരിൽ ആ വീട്ടിലേക്ക് പ്രവേശിക്കരുത് എന്ന് അല്ലാഹു തആല സൂറത്തുൻ നൂറിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസിയാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല, വിശ്വാസികളാവുകയില്ല. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അവല അദുല്ലുക്കും അലാ ഷൈഇൻ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ. ഇദാ ഫഅൽതും, നിങ്ങൾ ആ പണി ചെയ്താൽ, തഹാബബ്തും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും, നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ, അറിയിച്ചു തരട്ടെ. എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ കാണാം. ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള, ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള ഒരു കർമ്മമാണ് സലാം പറയുക, സലാമിനെ വ്യാപിപ്പിക്കണം. അതാണ് അഞ്ചാമത്തെ കാര്യമായി ഈ ഹദീസിൽ മൊത്തം റിവായത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ അഞ്ചാമത്തെ ഒരു കാര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സലാമിന് ഒരുപാട് അദബുകളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് അദബുകളുണ്ട്. ചില മര്യാദകൾ, സലാം പറയുന്നിടത്തുള്ള ചില മര്യാദകൾ കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട, നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അത് നമ്മളെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യമാണ്. സലാം അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ പറയുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സദസ്സിലേക്ക് ഒരാൾ വന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അദ്ദേഹം അവിടെ ഇരുന്നു. റസൂലുള്ള പറഞ്ഞു, അശ്റുൻ, പത്ത് എന്ന് പറഞ്ഞു. മറ്റൊരു മനുഷ്യൻ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞിട്ട് റസൂലിന്റെ അടുത്തേക്ക് സദസ്സിലേക്ക് കയറി വന്നു. റസൂലിന്റെ സലാം മടക്കി അദ്ദേഹം സദസ്സിൽ വന്നിരുന്നു. അശ്റൂൻ എന്ന് പറഞ്ഞു, ഇരുപത് എന്ന് പറഞ്ഞു. മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറഞ്ഞു. റസൂലുള്ള മടക്കി. അതിനുശേഷം അദ്ദേഹം അവിടെ ഇരുന്നു. റസൂലുള്ള പറഞ്ഞു, സലാസൂൻ, മുപ്പത് എന്ന് പറഞ്ഞു. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ പത്ത് പുണ്യമാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഇരുപതാകുകയാണ്, വബറകാത്തുഹു എന്ന് കൂട്ടിച്ചേർക്കും മുപ്പതാകുകയാണ്. നമുക്ക് പോലെ വളരെ ചെറിയ സമയത്തിന് ആവശ്യമുള്ളൂ ഈ കാര്യം. നമ്മൾ പ്രത്യേകം, നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുസാഫഹ, ഹസ്തദാനം, അതിനും ശ്രേഷ്ഠതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാൻ, രണ്ട് മുസ്ലിങ്ങൾ അവർ പരസ്പരം കണ്ടുമുട്ടുന്നു, അവർ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു. ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖ, അവർ വിട്ടുപിരിയുന്നതിന് മുമ്പായിട്ട് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ തന്നെ മറ്റൊരു റിവായത്തിൽ കാണാം, തനാസറത് ഖതായഹുമാ, അവരുടെ രണ്ട് ആളുകളുടെയും പാപങ്ങൾ കമായ തനാസർ വറഖുശ് ശജർ, മരത്തിൽ നിന്ന് ഇല പൊയ്ത് പോകുന്നത് പോലെ അവരുടെ പാപങ്ങൾ ഇല്ലാതെയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ അവരുടെ പാപങ്ങൾ ഇല്ലാതെയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മുസാഫഹ, ഹസ്തദാനം ചെയ്യുന്നതിന് അവർ നമ്മളുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ്. എന്നാൽ സ്ത്രീകൾക്ക് മുസാഫഹത്ത് കൊടുക്കുന്നത് വലിയ തെറ്റാണ്, നമ്മൾ മുമ്പോടെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ അന്യ സ്ത്രീകളെ സ്പർശിക്കുക എന്നുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള, അത് ഹറാമാണ്, സംശയമില്ല. ഇരുമ്പ് കൊണ്ടുള്ള ആണി കൊണ്ട്, സൂചി കൊണ്ട് അവനെ തലയിൽ കുത്തുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് അവൻ ഹലാലല്ലാത്ത, അവൻ മഹറമല്ലാത്ത പെണ്ണിനെ സ്പർശിക്കുക എന്നുള്ളത്. മുസാഫഹത്താണെങ്കിലും പാടില്ലാത്തതാണ്, അന്യ സ്ത്രീകൾക്ക് കൈകൊടുക്കാൻ പാടില്ല, സലാമിന്റെ പേരിലും അത് പാടില്ല. അത് വിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും സലാം പറയണം, നമ്മൾക്ക് പരിചയമുള്ള ആളുകൾക്ക് മാത്രമല്ല. പലപ്പോഴും അത് അങ്ങനെയായി തുടങ്ങിയിട്ടുണ്ട്, അത് ഖിയാമത്തു നാളിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് പരിചയമുള്ള ആളുകളെ കാണുമ്പോൾ മാത്രം സലാം പറയുന്ന അവസ്ഥ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏത് ഇസ്ലാമാണ് ഖൈർ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയ മറുപടി, തുത്ഇമു ത്താം, ഭക്ഷണം കൊടുക്കലാണ്, വതഖ്റഉ സലാം, നീ സലാം പറയലാണ്, അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും സലാം പറയലാണ്, അത് ഖൈറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അറിയാത്തവരോടും, നമ്മൾക്ക് പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും സലാം പറയണം. പരിചയമുള്ള ആളുകളോടും അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആളുകളോടും, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് സലാം പറയണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി സാഅ, ഖിയാമത്തു നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, ഐ യുസല്ലിമ അർറജുലു അലാ റജുൽ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സലാം പറയുക. ലാ യുസല്ലിമു അലൈഹി ഇല്ലാ ലിൽ മഅരിഫ, അവൻ സലാം പറഞ്ഞത് പരിചയത്തിന്റെ പേരിലാണ്. അവരെ പരിചയമുള്ളത് കൊണ്ടാണ് അവൻ അവനോട് സലാം പറഞ്ഞത്. അങ്ങനെ പരിചയക്കാരോട് മാത്രം സലാം പറയുക എന്നുള്ളത് അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരിചയമില്ലാത്തവരോടും പരിചയമുള്ളവരോടും മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ ആളുകളോടും നമ്മൾ സലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് സലാം വ്യാപിക്കുക. അത് വ്യാപിപ്പിക്കാനാണ്, അത് വർദ്ധിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളോട് സലാം പറയുന്ന കാര്യം, ചെറിയ കുട്ടികളോട് സുബിയാനുകളോട് സലാം പറയുന്ന കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ അലാ ഗിൽമാനിൻ, റസൂലുള്ള ചെറിയ കുട്ടികളെ അടുത്തുകൂടെ നടന്നുപോയി, ഫസല്ലമ അലൈഹിം, അവർക്ക് റസൂലുള്ള സലാം പറഞ്ഞു. ചെറിയ കുട്ടികളോട് നമ്മൾ സലാം പറയണം. അതിലൊരുപാട് ഫായിദകളുണ്ട്, നേട്ടങ്ങളുണ്ട്. ഇബ്നു ഉസൈമി റഹിമഹുള്ള നാല് നേട്ടം പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. ഒന്ന്, ഇത്തിബാഉ സുന്ന, നമ്മൾ ചെറിയ കുട്ടികളോട് സലാം പറഞ്ഞാൽ ഒന്ന് ഇത്തിബാഉ സുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെറിയ കുട്ടികളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സുന്നത്ത് നമ്മൾ പിന്തുടരുക എന്നുള്ള കാര്യം അതിലുണ്ടാകും. രണ്ടാമത് അത്തവാദു, വിനയം, ചെറിയ കുട്ടികളോട് അത് ഒരു വിനയത്തിന് കാരണമാണ്. ചെറിയ കുട്ടികളോട് സലാം പറയുക എന്ന് പറഞ്ഞാൽ അതിൽ വിനയമുണ്ട്. മൂന്നാമത്തെ കാര്യം തഅബീദു സുബിയാനി അലാ മഹാസിനിൽ അഖ്ലാഖ്, ചെറിയ കുട്ടികളെ ഇസ്ലാമിന്റെ നല്ല നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് ശീലമാക്കുക എന്നുള്ള കാര്യം ഉണ്ടാകും. ചെറിയ കുട്ടികൾക്ക് സലാം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വലിയൊരു പുണ്യകർമ്മം അവർക്ക് ശീലമാക്കി കൊടുക്കുക എന്നുള്ള കാര്യം അതിലുണ്ട്. ചെറിയ കുട്ടികളോട് നമ്മൾ സലാം പറഞ്ഞിങ്ങനെ ആ ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഫായിദ അതിലുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം, അനിയജിലിബൽ മവജ്ജത ലിസ്ബി, ആ കുട്ടിയുടെ സ്നേഹം നമുക്ക് കിട്ടാൻ അത് കാരണമാകും. സലാം പറഞ്ഞാൽ ആ കുട്ടിയുടെ സ്നേഹം നമ്മൾക്കുണ്ടാകും. ഇങ്ങനെ നാല് ഫായിദ ഇബ്നു ഉസൈമി റഹിമഹുള്ള പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. അപ്പൊ കുട്ടികളോട് സലാം പറയുക എന്നുള്ള കാര്യത്തിലും നമ്മൾ ബടി കാണിക്കരുത്, അലംഭാവം കാണിക്കരുത്. ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് സലാം പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നമ്മൾക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സലാം പറയുന്ന വിഷയം, നമ്മുടെ ഭാര്യമാരോട് സലാം പറയണം. അതുപോലെ തന്നെ മഹറമുകളായിട്ടുള്ള സ്ത്രീകളോട് സലാം പറയണം, അതിന് പുണ്യമുണ്ട്. അതുപോലെ തന്നെ വൃദ്ധകളായിട്ടുള്ള സ്ത്രീകളോട് സലാം പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബ അത് ചെയ്തത് ഹദീസുകളിൽ കാണാം. എന്നാൽ യുവതികളായിട്ടുള്ള അന്യ സ്ത്രീകൾ അവരോട് സലാം പറയുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, ഇബ്നു ഉസൈമി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്, ഫിത്ന ഭയപ്പെടുമെങ്കിൽ, ഒരു സലാം കൊണ്ട് അവിടെ ഒരു ഫിത്ന ഉണ്ടാകുമെങ്കിൽ, ചിലപ്പോൾ ഒരു സലാം കൊണ്ടായിരിക്കും തുടങ്ങുക, ആ സലാം ചിലപ്പോ ആ പെണ്ണിന്റെ അല്ലെങ്കിൽ ആ ആണിന്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം ജനിപ്പിച്ചേക്കാം, എങ്ങനെയുള്ള ഫിത്ന ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് സലാം പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് യുവതികളോട്, യുവതികളായിട്ടുള്ള സ്ത്രീകളോട്. ഇനി വൃദ്ധകളായിട്ടുള്ള സ്ത്രീകളിലും ആ ഫിത്ന ഉണ്ടെങ്കിൽ അതും വിലക്കപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഉസൈമി റഹിമഹുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്, നമ്മൾക്ക് പരിചയമുള്ള, അവിടെ അവരോട് സലാം പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല. പ്രത്യേകിച്ചും ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങളിൽ, ഒരു സ്ത്രീയും പുരുഷനും ഒറ്റപ്പെടുന്ന വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അന്യ സ്ത്രീകളാണെങ്കിൽ അവിടെ സലാം പറയാതിരിക്കലാണ് വേണ്ടത് എന്നാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. യുവതികളിൽ പ്രത്യേകിച്ചും അവിടെ ഫിത്നയുണ്ടാകും. ഫിത്ന ഭയപ്പെടുക, ഫിത്നയുണ്ടാവുക എന്നുള്ളതിലാണ് അതിൽ പ്രധാന വിഷയം. ഫിത്ന ഭയപ്പെടുന്നില്ലെങ്കിൽ അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോ പ്രത്യേകിച്ചും യുവതികളിൽ, മധ്യവയസ്കകളിൽ ആ ഫിത്ന ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതാണ് ഉലമാക്കൾ ആ വിഷയത്തിൽ സ്ത്രീകളോട് സലാം പറയുന്ന വിഷയത്തിൽ, സ്ത്രീകൾ തിരിച്ച് പുരുഷന്മാരോട് സലാം പറയുന്ന വിഷയത്തിലും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ്, പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്, കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കുക. റസൂലുള്ളാഹി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ലാ തശബ്ബഹു ബിൽ യഹൂദി വൻ നസാറ, നിങ്ങൾ യഹൂദി നസ്രാണികളോട് അവരെ അനുകരിക്കാൻ പാടില്ല, അവരോട് സാദൃശ്യപ്പെടാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഇന്ന തസ്ലീമൽ യഹൂദി അൽ ഇശാറ, യഹൂദികളുടെ സലാം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ആംഗ്യം കാണിക്കലാണ്. അൽ ഇശാറത്തു ബിൽ അസാബിഅ, വിരലുകൊണ്ട് ആംഗ്യം കാണിക്കലാണ്. വതസ്ലീമ അന്നസാറ, നസ്രാണികളുടെ സലാം എന്ന് പറഞ്ഞാൽ അൽ ഇശാറത്തു ബിൽ അക്കുഫ്, കൈകൊണ്ട് ആംഗ്യം കാണിക്കലാണ്. യഹൂദികളുടെ അഭിവാദ്യം എന്ന് പറഞ്ഞാൽ വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കലാണ്. അതുപോലെ തന്നെ നസ്രാണികളുടെ സലാം എന്ന് പറയുന്നത് അത് കൈകൊണ്ട് ആംഗ്യം കാണിക്കലാണെന്ന് റസൂലുള്ള പറഞ്ഞു, അവരെ അനുകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂൽ തന്നെ മറ്റൊരു ഹദീസിന്റെ മറ്റൊരു വിവാദത്തിൽ കാണാം, ലാ തുസല്ലിമു തസ്ലീമൽ യഹൂദ്, യഹൂദികൾ സലാം പറയുന്നത് പോലെ നിങ്ങൾ സലാം പറയാൻ പാടില്ല. ഫൈന തസ്ലീമഹും ബിർ റൂസി വൽ അഖുഫി വൽ ഇശാറ, അവരുടെ സലാന്ന് പറഞ്ഞ തലകൊണ്ട് ഇങ്ങനെ കണ്ട ഒരാളെ കണ്ട തലകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കലാണ്, അല്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂചന കൊടുക്കലാണ്. ഉലമാക്കൾ പല രൂപത്തിൽ വിശദീകരിച്ചത് കാണാം. ചില ആൾ സലാം പറയാൻ വേണ്ടിട്ട് ചിലപ്പോ കണ്ടുകൂട്ടുമ്പോ വാഹനത്തിലാണെങ്കിൽ എന്ത് ചെയ്യും, ഒന്ന് ഓണടിച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ അറിഞ്ഞിട്ടുണ്ട് അഭിവാദ്യം അറിയിക്കും. എന്നാൽ പണ്ഡിതന്മാർ ഇതിനെ വളരെ കൃത്യമായ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആംഗ്യം കാണി സലാം നാവ് കൊണ്ട് സലാം പറയാതെ വെറും ആംഗ്യം കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് ജായിസ് ആയിട്ടുള്ള കാര്യമല്ല, ഹറാമാണ്, അത് പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യഹൂദികളോടുള്ള മുഷാബഹത്താണ്. പറഞ്ഞു മനസ്സിലായോ? നമ്മളൊരാളെ കണ്ടുമുട്ടി നാവുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയില്ല, കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, തലകൊണ്ട് ഇങ്ങനെ കാണിച്ചു, അത് പാടില്ലാത്തതാണ്. ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ അകലെയാണ്, സലാം അയാൾക്ക് പറയാൻ പറ്റുന്നില്ല, ദൂരെയാണ്, പക്ഷെ ദൂരത്തിന് അയാളെ കണ്ടു, അയാൾക്ക് നാവുകൊണ്ട് ഇവിടെ സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഞാൻ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കാൻ അയാൾക്ക് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. ഇമാം നവവി റഹിമഹുള്ളാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് സംസാരിക്കാൻ പറ്റൂല, അയാൾക്ക് ആംഗ്യം കാണിക്കാം. ഒരാൾ നമസ്കാരത്തിലാണ്, അയാൾക്ക് ആംഗ്യം കാണിക്കാം. ഒരാൾ അകലെയാണ്, അയാൾക്ക് നേരിട്ട് സലാം പറഞ്ഞ കേൾക്കൂല, അപ്പൊ അയാൾക്ക് ആംഗ്യം കാണിക്കാം. ഇമാം നബി റഹിമഹുള്ള പറഞ്ഞു. പക്ഷേ നേരിട്ട് കണ്ടിട്ട് അടുത്തുള്ള ഒരു സാഹചര്യത്തിൽ നാവുകൊണ്ട് സലാം പറയാതെ ഇങ്ങനെ കൈകൊണ്ട് കാട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ തലകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക, സലാം നാവുകൊണ്ട് പറയാതിരിക്കുക എന്നുള്ളത് യഹൂദികളോടും നസ്രാണികളോടുള്ള മുഷാബഹത്താണ്. അത് പാടില്ലാത്ത, നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകളും അത് അറിവില്ലായ്മ കൊണ്ട്, ഞാനടക്കം അറിവില്ലാതെ അത് ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു. അത് ഒഴിവാക്കണം. നമ്മൾ നാവ് കൊണ്ട് ഇനിയിപ്പോ ഇപ്പൊ പള്ളിന്റെ ഒരു ഭാഗത്താണ്, കുറച്ച് അകലെയാണ്, സലാം അലൈക്കും എന്ന് പറഞ്ഞു നമ്മൾ സലാം പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് ആംഗ്യം കാണിക്കുന്നുണ്ട്, പ്രശ്നമില്ല. പക്ഷെ നാവ് കൊണ്ട് സലാം പറയണം. നേരിട്ട് തൊട്ടടുത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് നാവ് കൊണ്ട് പറയാൻ മടിയാണ്, കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും, നാവ് കൊണ്ട് പറയുന്നില്ല. ഇങ്ങനെ കൈകൊണ്ട് മാത്രം, നാവ് കൊണ്ട് പറയാതെ കൈകൊണ്ട് മാത്രം ആംഗ്യം കാണിച്ച് അഭിവാദ്യം അറിയിക്കുക എന്നുള്ളത് മുഷാബഹത്തുൻ നസാറ വൽ യഹൂദ്, യഹൂദികളോടും നസ്രാണികളോടുള്ള മുഷാബഹത്താണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആ ഒരു സ്വഭാവം നമ്മൾ ശീലിച്ചിട്ടുള്ളതായിരിക്കും, അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കണം. അല്ലാഹു തആല തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സലാമിന്റെ വിധി എന്താണ്? സലാം പറയുക എന്നുള്ളത് സുന്നത്താണ്. അതിൽ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, അത് വാജിബായിട്ടുള്ള കാര്യമല്ല, സുന്നത്താണ്. പണ്ഡിതന്മാർ അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. സലാം പറയൽ സുന്നത്താണ്, പക്ഷെ സലാം അടക്കൽ വാജിബാണ്. ഇമാം ബഗ്ഹാവി റഹിമഹുള്ള പറഞ്ഞത് കാണാം, വഅലം അന്ന സലാമ സുന്നതുൻ, സലാം പറയുക എന്നുള്ളത് സുന്നത്താണ്. വറദ്ദ സലാമി ഫരീളതുൻ, പക്ഷെ സലാം അടക്കൽ എന്നുള്ളത് ഫർളാണ്. വഹുവ ഫർളുൻ അലൽ കിഫായ, അത് ഫർളു കിഫായ ആണ്. ഒരു സംഘത്തിലാണ് ഒരാൾ സലാം പറഞ്ഞതെങ്കിൽ അയാൾക്ക് സലാം അതിൽ ഒരാൾ മടക്കൽ മടക്കൽ നിർബന്ധമാണ്. കൂട്ടത്തിലേക്ക് വന്നിട്ട് ഒരാൾ സലാം പറഞ്ഞു, ആ കൂട്ടത്തിൽ ഒരാൾ മടക്കൽ അത് നിർബന്ധമാണ്, അത് ഫർദുൻ അലൽ കിഫായ. അതുപോലെ തന്നെ ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ വകദാലിക സലാമു സുന്നതുൻ അലൽ കിഫായ, ഒരാളെ കൂട്ടായിട്ട് ഇങ്ങനെ വരികയാണ് എല്ലാവരും, മറ്റൊരാൾ സംഘത്തെ കണ്ടു, ആരെങ്കിലും ഒരാൾ പറയലാണ് അവിടെ സുന്നത്ത്. അതിന് ആ തിരിച്ച ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മടക്കിയാൽ തന്നെ എന്ത് ചെയ്യും അവിടെ, ഫൈദാ സല്ലമ വാഹിദു മിൻ ജമാഅത്തിൻ കാന കാഫിയൻ ഫി സുന്ന, ഒരു സംഘത്തിൽ നിന്ന് ഒരാൾ സലാം പറഞ്ഞാൽ അത് തന്നെ അവർക്ക് മതിയാകും. ആ സംഘത്തിൽ ഒരാൾ സലാം പറഞ്ഞാൽ അത് മതിയാകും. വൈദാ സല്ലമ വാഹിദുൻ അലാ ജമാഅത്തിൻ വറദ്ദ വാഹിദു മിൻഹും, ആ സംഘത്തിൽ നിന്ന് ഒരു സംഘത്തോട് സലാം പറഞ്ഞ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ സലാം മടക്കിയാൽ, സഖത്തൽ ഫർദു അൻ ജമീഇഹിം, മറ്റുള്ളവരിൽ നിന്ന് ആ കൂട്ടത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് ആ ബാധ്യത ഒരാൾ മടക്കിയാൽ തന്നെ ബാധ്യത തീരും. പക്ഷെ ഇമാം നബി റഹിമുള്ളാഹ് പറഞ്ഞു, ഒരാൾ നമ്മുടെ കൂട്ടത്തേക്ക് വന്നു, ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, എല്ലാവരും ചെയ്തു, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി എന്ന് മടക്കിയാൽ എല്ലാവരും ആ ഫർദ് ഒന്നിച്ച് ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ നിർബന്ധം എന്താണ്? ആരെങ്കിലും ഒരാൾ ചെയ്താൽ, ബാക്കിയുള്ളവരൊക്കെ ചെയ്താൽ ആ ഫർദ് എല്ലാവരും ഒന്നിച്ച് ചെയ്തു, അതിന് കൂലി അവർക്കുണ്ട്. പക്ഷെ ഒരാൾ മടക്കൽ നിർബന്ധമാണ്. സലാം പറയൽ സുന്നത്താണ്, സലാം മടക്കൽ അത് വാജിബാണ്. ഇമാം നബി റഹിമഹുള്ള പറഞ്ഞു, വഅമ്മാ ജവാബു സലാമി ഫഹുവ ഫർളുൻ ബിൽ ഇജ്മാ, ഇജ്മാ ഉള്ള വിഷയമാണ്, എല്ലാവരും ഒന്നിച്ച് ഏകാഭിപ്രായക്കാരാണ്, സലാമിന് മറുപടി പറയുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പല ആളുകളും പല വിഷയങ്ങളുടെ പേരിൽ സലാം പറഞ്ഞാൽ മടക്കാത്ത അവസ്ഥ ഉണ്ട്. സലാം പറഞ്ഞാൽ അവരുത്തെ മടക്കിയിട്ടില്ലെങ്കിൽ അവനൊരു ഫർളാണ് ഉപേക്ഷിച്ചത് എന്നുള്ള ആ രൂപത്തിൽ ആ വിഷയം നമ്മൾ ഗൗരവത്തിൽ കാണുന്നുണ്ട്. ഒരു വേറെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാകും, വേറെ എന്തെങ്കിലും അവന് വിദ്വേഷം ഉണ്ടാകും, സലാം പറഞ്ഞാൽ അവൻ മടക്കൂല. അത് ഒരു ഫർള് ഒഴിവാക്കിയ കാര്യമാണ് എന്നുള്ളത് അത്തരത്തിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഈ അഞ്ചു സ്വഭാവമുള്ള ആളുകൾ, അവർക്കാണ് സ്വർഗത്തിൽ പ്രത്യേകം അള്ളാഹു തആല തയ്യാറാക്കിയിട്ടുള്ള വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല അത്തരത്തിൽ വീട് ലഭിക്കുന്ന ആളുകൾ കൂടുതൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.